കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള കാര്യം എന്താണെന്ന് ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. വാട്ട് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ആസ്പെക്ട്, വാല്യുബിൾ തിങ്. കാരണം വിലയെക്കുറിച്ച്, വിലയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ബോധ്യം ഒരു ദൈവ പൈതലിന് ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളും അതിനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എന്തിനാണോ വിലയുള്ളത് അതിനോട് ബന്ധപ്പെട്ടാണ് നാം എല്ലാവരും കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം അതിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും നമുക്ക് ചുറ്റുമുള്ള ലോകം വിലയുള്ള കാര്യങ്ങളെക്കുറിച്ച്, യഥാർത്ഥമായി വിലയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് പിക്ചർ നമുക്ക് തരത്തില്ല. വിലയില്ലാത്തതിനെ വിലയുള്ളതാക്കി കാണിക്കുകയും വിലയുള്ളതിനെ വിലയില്ലാത്തതാക്കി കാണിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിലൂടെ നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വാട്ട് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്, എന്താണ് വിലയുള്ളത്. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് അത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഒരു വചനം നമുക്ക് വായിക്കാം, 2 കൊരിന്ത്യലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വചനങ്ങൾ.
ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
ഒരാളുടെ ഭയം എന്ന് പറയുന്നത് തനിക്ക് വിലയുള്ളത് എന്തെങ്കിലും നഷ്ടപ്പെടുമോ. ഇവിടെ അപ്പസ്തോലൻ ദൈവസഭയെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നിരിക്കുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ വന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ഒരു യാഥാർത്ഥ്യം ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു വിവാഹ നിശ്ചയം നടന്നതുപോലെ, ഒരു വിത്രോത്തൽ നടന്നതുപോലെയാണ് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്, നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ഒരു ദൈവഭേദൽ ക്രൂശിന്റെ പ്രവൃത്തിയിലൂടെ കർത്താവ് യേശുവിൽ വിശ്വസിച്ചപ്പോൾ വന്നു. എന്നാൽ ശത്രുവായ പിശാചിന്റെ സാത്താന്റെ തന്ത്രം എന്താണെന്ന് 3-ാം വചനത്തിലൂടെ നാം കേൾക്കുകയാണ്. സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്യുവർ ആൻഡ് സിംപിൾ ഡിവോഷൻ കറപ്റ്റഡ് ഫ്രം ദ സിംപ്ലിസിറ്റി. ഒരു നിമിഷം ആരുമായിട്ടാണ് നാം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടത്, ആ വിവാഹ നിശ്ചയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരു വചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-20, Hosea 2:19-20.
ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ
വിവാഹ നിശ്ചയത്തില് ഈ നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളെ പോലെ അല്ല. നമ്മുടെ നാട്ടിൽ വിവാഹ നിശ്ചയം ഒരു ചടങ്ങാണെങ്കിൽ വിവാഹമാണ് ഒരു പ്രധാന കാര്യമായിട്ട്, കാരണം വിവാഹം നടന്നാലേ ഉള്ളൂ അതിന്റെ വാലിഡിറ്റി ആയിട്ടുള്ളൂ. എന്നാൽ യഹൂദ പാരമ്പര്യത്തിലൊക്കെ വിവാഹ നിശ്ചയം വിവാഹം നടന്നതുപോലെയാണ്. അതുകൊണ്ടാണ് മറിയെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ജോസഫ് ഹൃദയാണെന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചത്. ഇപ്പോൾ വിവാഹ നിശ്ചയം എന്നാൽ വിവാഹം കഴിഞ്ഞതുപോലെയാണ്. സദാകാലത്തേക്കും എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കും. ഇറ്റ്സ് അൻ എറ്റേണൽ റിലേഷൻ. അത് നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിൽ നിശ്ചയിക്കും. ഞാൻ 20-ാം വചനം, ഞാൻ വിശ്വസ്തതയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, നീ എന്നെ അറിയുകയും ചെയ്യും. ആ കർത്താവിന്റെ പ്രത്യേകതകൾ അനവധി ആഴങ്ങളിലേക്ക് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്കാണ് നാം കർത്താവുമായിട്ട് വന്നത്. അവൻ വിശ്വസ്തനാണ്, അവൻ ദയയുള്ളവനാണ്, അവൻ നീതിയുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്. അവന്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റമില്ല. ഈസ് ആൻ എറ്റേണൽ ഗോഡ്. അവനൊരു മാറ്റവുമില്ല. എന്നാൽ നാം ആദ്യം ചിന്തിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്നാൽ സാത്താൻ, ശത്രുവായ പിശാച്, ഈ റിലേഷനെ അതിന്റെ ആ ബ്യൂട്ടിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ശത്രു വരുന്നത് എപ്പോഴും വിലയുള്ളത് എടുത്തുകൊണ്ട് പോകുവാനാണ് എന്ന് നാം തിരിച്ചറിയണം. പിശാച് വരുന്നത് നമ്മുടെ വീട്ടിലെ വസ്തുക്കളെ കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എടുത്തുകൊണ്ട് പോകാനോ, നമ്മുടെ ജോലി എടുത്തുകൊണ്ട് പോകാനോ ഒന്നുമല്ല. ഈ ക്രിസ്തുവുമായിട്ടുള്ള പ്യുവർ ആൻഡ് സിമ്പിൾ ഏകാഗ്രതയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുക എന്നുള്ളതാണ് ശത്രുവായ പിശാചിന്റെ തന്ത്രം. അതിനായി ആണ് അവൻ തന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തോട്ടത്തിൽ ഹവയുടെ അടുക്കൽ വന്ന അതേ പിശാച് ഇന്നും അതേ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ ബന്ധം മാറ്റിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും വിലയേറിയതായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ നാം കാണുന്ന ഒരു കാര്യം കർത്താവുമായിട്ടുള്ള പേഴ്സണൽ ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻ. ഇതാണ് എന്തു വില കൊടുത്തും നാം നിലനിർത്തേണ്ട കാര്യം. അതാണ് ആ വചനത്തിലേക്ക് തന്നെ വരാം. 2 കൊരിന്ത്യർ 11:3. ആ വചനത്തിലെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും. നമ്മുടെ മനസ്സ് മാറിപ്പോകുമോ എന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഭയപ്പെടുന്നത്. എന്താണ് മനസ്സ് എന്നതുകൊണ്ട് നാം കാണിക്കുന്നത്? മനസ്സ് നമ്മുടെ ചിന്തകളുടെ ഇരിപ്പിടമാണ്, നമ്മുടെ ചിന്തകളുടെ ഉറവിടം. മനസ്സുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. ചിന്ത ആകുലങ്ങളെല്ലാം മനസ്സിലാണ് വരുന്നത്. ദൈവവചനത്തില് മനസ്സും ചിന്തയും മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നതായത് കാണാം. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 6-ാം വചനം, അതിന്റെ ഇംഗ്ലീഷും മലയാളവും വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 6-ാം വചനം.
ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ.
അതിന്റെ ഇംഗ്ലീഷ്, ഫോർ ടു ബി കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്, ബട്ട് ടു ബി സ്പിരിച്വലി മൈൻഡഡ്. മനസ്സെന്നും ചിന്തയെന്നും എന്നുള്ളത് മാറി മാറി ആ നമ്മുടെ മനസ്സെന്ന് വരുമ്പോൾ ചിന്ത എന്നുള്ള ഒരു ചിന്ത ഇരിക്കട്ടെ. ഈ ബൈബിളിൽ ഇങ്ങനെയാണ്, ഫോർ ദ മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഈസ് ഡെത്ത്, ബട്ട് ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. ചിന്തകൾ, അപ്പോൾ മനസ്സ് നമ്മുടെ ചിന്തകളുടെ ഉറവിടമാണ്. മനസ്സുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയിൽ നിന്ന് മാറ്റിക്കളയുക. നമ്മുടെ ചിന്തകളെ മാറ്റിക്കളയാൻ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പൊ നമ്മൾ സഭയായി ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇവിടുത്തെ മൈക്കിന്റെ സൗണ്ട് ഇച്ചിരി മാറിയാൽ ഉടനെ നമ്മുടെ ചിന്തകള് ഡിസ്റ്റർബ്ഡ് ആകാൻ തുടങ്ങും. അത്ര ഡെലിക്കേറ്റ് ആണ് നമ്മുടെ ചിന്തകൾ അല്ലെ. തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം വന്ന് നമ്മുടെ ചിന്തകളാണ് മാറിപ്പോകുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ മനസ്സുള്ളവരായതുകൊണ്ട്, നമുക്കെല്ലാം മനസ്സ് ഉള്ളതുകൊണ്ട് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ചിന്തകളെ ഏകാഗ്രമാക്കുവാൻ പലപ്പോഴും പ്രയാസപ്പെടുന്നവരാണ്. ഇതിനെക്കുറിച്ച് ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എങ്ങനെ ഈ മനസ്സിനെ ഏകാഗ്രമാക്കി സൂക്ഷിക്കുവാൻ കഴിയും, ചിന്തകളെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാതിരിക്കുക, ദൈവവചനം ധ്യാനിക്കുക, നമ്മുടെ ചിന്തകളെ മാറ്റിക്കളയുന്ന, ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. അത് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും എല്ലായിടത്തും, മൊബൈൽ ഫോണോ ടിവിയോ, ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നുള്ളതല്ല, കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വഴി എന്താണ്. എന്റെ ജീവിതത്തിലും പലപ്പോഴും ഈ ചിന്താഭാരങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, എനിക്ക് ആഗ്രഹമുണ്ട് ആ നിർമ്മലതയിൽ ജീവിക്കണം എന്ന പലപ്പോഴും കഴിയാത്തൊരവസ്ഥ. കർത്താവിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് വളരെ പരിചിതമായ ഒരു യാഥാർത്ഥ്യത്തിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വചനം.
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്.
നമ്മൾ ചിന്തിച്ചു, കള്ളൻ വരുന്നത് വിലയേറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാനാണ്, മോഷ്ടിച്ചു കൊണ്ടുപോകുവാനാണ്. നരേശ് വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനാണ്. എന്നാൽ അതിന് തൊട്ട് താഴെയുള്ള വചനം ശ്രദ്ധിക്കുക.
ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു.
യെസ്, എന്റെ ദൈവം എന്റെ ചിന്തകളെ കൊണ്ടുപോയത് ഈ വചനത്തിലേക്കാണ്. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. മോഷ്ടിക്കാൻ വരുന്ന പിശാചിനെ, അവനെ നേരിടുവാൻ നമുക്കുള്ള ഒരേ ഒരു വഴി കർത്താവ് പറഞ്ഞു തരികയാണ്. ഐ ആം എ ഗുഡ് ഷെപ്പേർഡ്. വെറുതൊരു ഷെപ്പേർഡ് മാത്രമല്ല അവൻ, ഹീസ് എ ഗുഡ് ഷെപ്പേർഡ്. നല്ലത്, ദൈവജനത്തിലെ നല്ലത് നല്ലതെന്ന് പറയുമ്പോൾ നാം ഈ നല്ല എന്നുള്ള വാക്ക് എപ്പോഴും പരിചയമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പോലെ, നല്ല ഭക്ഷണമാണെങ്കിൽ പറയും നമ്മൾ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല കാറ്, എല്ലാത്തിലും അല്ലെ, നല്ല പാട്ട്, എല്ലാം നല്ല 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 എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നല്ലവൻ ഒരുവൻ മാത്രം ദൈവം. ധനികനായ യുവപ്രമാണിയോട് വന്ന് ചോദിച്ചു, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ, നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നു. നല്ലവൻ ഒരുവൻ മാത്രം. നല്ലത് എന്നതിന് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിശേഷത ചേർക്കുവാൻ യോഗ്യതയുള്ള ഒരുവൻ മാത്രം നമ്മുടെ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ, കർത്താവ് മാത്രമാണ് നല്ലത് എന്ന് ഒരു വിശേഷണം ലഭിക്കുവാൻ യോഗ്യനായ ഒരുവൻ കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞു, ഞാൻ വെറും ഒരു ഇടയനാണെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഐ ആം എ ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയനാണ്. ഈ ഇടയനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ആണ് ശരിക്കും ആ കർത്താവിന്റെ ആ ബന്ധത്തിൽ നിർത്തുവാൻ സഹായിച്ചത്. എന്നാൽ ഇടയൻ ആടുകളെ നയിക്കുന്ന ഒരാളായിട്ടാണ് നാം എപ്പോഴും അറിയുന്നത്. ഇടയൻ നയിക്കുന്നത് ആടുകളെയാണ്. അപ്പോൾ ഇടയനായിരിക്കുമ്പോൾ എനിക്കും ഒരു ബോധ്യമുണ്ടായിരിക്കണം, നമുക്കും ഒരു ബോധ്യമുണ്ടായിരിക്കണം, ഞാനൊരു ആടാണ്, ഐ എം എ ഷീപ്പ്. പലപ്പോഴും നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം അത് ആഴമായിട്ട് നാം എത്രമാത്രം സമ്മതിക്കുമെന്നറിയത്തില്ല. എപ്പോഴും വഴിതെറ്റിപ്പോകുന്ന ഒരു സ്വഭാവമുള്ള ആണ് ഈ ആടുകൾ എന്ന് പറയുന്നത്, വഴിതെറ്റിപ്പോകാൻ. കാരണം കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. സ്വന്തം വഴിക്ക് പോകുന്ന ഒരു സ്വഭാവം, വഴിതെറ്റിപ്പോകുന്ന ഒരു നേച്ചറുള്ള ഒരു ജീവിയായിട്ടാണ് ആടുകളെ, ഷീപ്പിനെ നാം കാണുന്നത്. അപ്പൊ നാം നമ്മെക്കുറിച്ച് തന്നെ ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. വഴിതെറ്റിപ്പോകുവാൻ വളരെ വളരെ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ. എന്റെ മനസ്സ് കർത്താവിന്റെ വഴികളിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു നേച്ചറാണ് എനിക്ക് ഉള്ളത്. ഇത് നാം മനുഷ്യരാരും കണ്ടുപിടിച്ചതല്ല, ദൈവം തന്നെ എഴുതി വച്ചതാണ്. അവന്റെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വചനം വായിക്കുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആകും. 100-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വചനം.
യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ.
സ്തോത്രം. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് വളരെ വ്യക്തമായിട്ടറിയാം നാം അവന്റെ ജനവും അവന്റെ കൈക്കലെ ആടുകൾ. ആ പദപ്രയോഗം ശ്രദ്ധിക്കുക, അവന്റെ കൈക്കലെ ആടുകളാണ്. നമ്മുടെ സൃഷ്ടിയിലെ നമ്മുടെ നേച്ചർ ദൈവം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരു ഇടയനില്ലാതെ ഒരു സൃഷ്ടിക്ക് പോലും പോകെ ജീവിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ ഇടയന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ അനേകരെ കർത്താവ് തന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ആടുകളാണെന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. എന്നാൽ നമുക്കൊരു നല്ല ഇടയൻ ഉള്ളതുകൊണ്ട് സ്തോത്രം കർത്താവിന് നാം നന്ദി പറയുക. കാരണം അവന്റെ ആ കരത്തിൻ കീഴിൽ, അവന്റെ ആ ഡയറക്ഷൻസ് ഓരോ ദിവസവും ശ്രദ്ധിച്ച് കേട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലം സൂക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയത്തില്ല, ഇടയനാണ് നമ്മെ സൂക്ഷിക്കുന്നത്. ആടുകളുടെ ഒരേ ഒരു ഉത്തരവാദിത്വം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം, 10-ാം അധ്യായത്തിലേക്ക് 12 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം.
ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു, ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ.
ആ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഷെപ്പേർഡ് ആൻഡ് ഹീസ് ഓൾസോ ദ ഓണർ, അവനാണ് നമ്മുടെ ഉടമസ്ഥൻ എന്നും കൂടിയാണ് എഴുതിയിരിക്കുന്നത്. 100-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മുടെ ഉടയവൻ, നമ്മുടെ സൃഷ്ടാവ്. അപ്പൊ അവൻ ഇടയൻ മാത്രമല്ല, നമ്മുടെ ഓൺ ഉടമസ്ഥനും കൂടിയാണ്. ഉടമസ്ഥനല്ലാത്തവനാണ് ചെന്നായ്ക്കൾ വരുമ്പോൾ ആടുകളെ വിട്ടിട്ട് തന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നത്. എന്നാൽ അവർ ഗുഡ്ഷെപ്പേർഡ്, നമ്മുടെ നല്ല ഇടയൻ, ചെന്നായ് വരുമ്പോൾ ഓടിപ്പോകുന്നവൻ അല്ല, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നവനാണ്. അടുത്ത വചനം, 14-ാം വചനം.
ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു.
ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ, പിതാവ് എന്നെ അറിയുന്നത് പോലെ എനിക്കുള്ളവ എന്നെ അറിയുകയും ഞാൻ അവയെ അറിയും. ഗോഡ് നോസ് മീ. യേശുവിന് എന്നെ അറിയാം. ഇടയന് തീർച്ചയായും ആടുകളുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. നാം ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നല്ല ഇടയന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു കൂട്ടമായിട്ടല്ല, വ്യക്തിപരമായി നമുക്ക് എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മുടെ നല്ല ഇടയന് വളരെ വ്യക്തമായിട്ടറിയാം. ഓരോ ആടുകളുടെയും സ്ഥിതി അവന് വളരെ വ്യക്തമായിട്ടറിയാം. 15-ാം വചനം, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവയെന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. അതിന്റെ 26-ാം വചനം,
നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായികാൽ വിശ്വസിക്കുന്നില്ല, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു.
ഉടനിക്കട്ടെ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആടുകളുടെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇടയന്റെ ശബ്ദം കേൾക്കുക മാത്രമാണ്. ശബ്ദം കേട്ട് അനുസരിക്കുക, കേട്ടുക അനുസരിക്കുക. കാരണം ആടുകളെ കുറിച്ചുള്ള സ്ഥിതി വളരെ വ്യക്തമായിട്ട് ഇടയന് അറിയാം. നാം നമ്മളെ തന്നെ കുറിച്ചുള്ള അവസ്ഥകളെക്കുറിച്ച് കർത്താവിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണങ്ങൾ പലപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇടയന് വ്യക്തമായിട്ടറിയാം. എന്നാൽ അവന്റെ ശബ്ദം നാം കേൾക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാര നിർമ്മലി സൂക്ഷിക്കണമെങ്കിൽ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, ഞാനൊരു നല്ല ഇടയന്റെ കൈക്കീഴിലെ ആടാണെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. സാഹചര്യങ്ങളിലേക്ക് നോക്കി ഇതിനെ എങ്ങനെ എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും, എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റിയാൽ ഇതെല്ലാം, ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കേൾക്കുന്ന, വ്യക്തിപരമായി കേൾക്കുന്ന ദൈവശബ്ദമാണ് ഇതിന്റെ അടിസ്ഥാനം. കാരണം ഒരു ആട്ടിൻകൂട്ടത്തിലെ ആടുകളുടെ അവസ്ഥ പലതായിരിക്കും. ചില കുഞ്ഞാടുകളായിരിക്കാം, ചിലർ തള്ളയാടുകളായിരിക്കാം, ചിലതിന് രോഗമുണ്ടായിരിക്കാം, ചിലതിന്റെ അവസ്ഥകൾ പലതായിരിക്കാം. 29-ാം സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ഇടയന്റെ ആടുകളെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് നാം വളരെയധികം കേട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നല്ല ഇടയന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. അവന് വ്യക്തമായിട്ടറിയാം, അവസ്ഥകളെല്ലാം അറിയാം. എന്നാൽ ഇടയന്റെ ശബ്ദം കേൾക്കാതെ പോകുന്ന ഒരാട് തീർച്ചയായും വഴിതെറ്റിപ്പോവും. അവരുടെ മനസ്സ് ക്രിസ്തുവിൽ ഏകാഗ്രമായിരിക്കുവാൻ പ്രയാസമുള്ള, ഇവിടുന്ന് വയനാട്ടിലൊക്കെ പോകുമ്പം ശ്രദ്ധിച്ചൊരു കാര്യം, ബാംഗ്ലൂർ പട്ടണത്തിലൂടെ നമ്മളിങ്ങനെ ഓടിപ്പോകുമ്പോൾ ഭയങ്കര തിരക്ക്, എവിടെയും പോസ്റ്ററുകളും അഡ്വർടൈസ്മെന്റുകളൊക്കെ കാണുന്നു. എന്നാൽ വയനാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും കാണാനില്ല. ജസ്റ്റ് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് മരങ്ങളും മലകളും ദൈവമുണ്ടാക്കിയ സൃഷ്ടികൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ആൾക്കാർ അവർക്ക് അവിടെ വന്നവർ പറയും, ആ ഈ ബാംഗ്ലൂരെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വല്ല ഒന്ന് സെറ്റിൽ ആവുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ക്യാമ്പിന്റെ അനുഭവം എപ്പോഴും ഉണ്ടെങ്കിൽ ഫുൾ ടൈം നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാം പലപ്പോഴും പ്രായോഗികമായിട്ട് അതല്ല. എന്നാൽ തിരിച്ച് വയനാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ്, മൈസൂരൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ അടുക്കാറാകുമ്പോൾ കംപ്ലീറ്റ് അവസ്ഥകളെല്ലാം ഇങ്ങനെ മാറും. വിലയില്ലാത്ത കാര്യങ്ങളെ വിലയുള്ളതാക്കി കാണിക്കുന്ന അനേക അഡ്വർടൈസ്മെന്റുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണുവാൻ കഴിയും. വേറെ ചിന്തകളിലാണ് നമ്മൾ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വേറെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇതിന്റെ എല്ലാം നടുവിൽ സ്ഥലം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ വീട്ടില്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളില്, അവസ്ഥകളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക എന്നാണ് ദൈവം എന്നോട് സംസാരിച്ചത്. നീ ഒരു നല്ല ഇടയന്റെ കീഴിലാണെന്നുള്ള ബോധ്യം നിന്നെ എപ്പോഴും ഭരിക്കട്ടെ. എപ്പോഴും നമ്മുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചിന്തകൾ കളുപരി ഇടയനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കട്ടെ. നാം ആദ്യം വായിച്ച വചനം, നിങ്ങളുടെ മനസ്സ് നിർമ്മലത ഏകാഗ്രത വിട്ട് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് ഒരു വാണിംഗ് ആണ്. നാം എപ്പോഴും ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആള് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാർണിംഗ് സൈനുകളാണ്. മുമ്പിൽ റോഡ് കുഴിച്ചിട്ടിരിക്കുന്നു, ഡീവിയേഷനം എടുക്കണം എന്നുള്ള ഒരു സൈൻ, അല്ലെങ്കിൽ അത് കേണ്ടി ആ സൈൻ വായിക്കാതെ പഴയ പരിചയം വെച്ച് നേരെ ഓടിച്ചു കഴിഞ്ഞാൽ അപകടം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ദൈവവചനത്തിലെ വാർണിംഗ് സൈനുകൾ നാം ഒരിക്കലും നിസ്സാരമായി എടുക്കരുത്. ഒരുപക്ഷെ എവിടെ ഹോട്ടലുണ്ട്, എവിടെ നിർത്താം എന്നൊക്കെയൊക്കെ, അല്ലെങ്കിൽ എവിടെ സ്കൂളുണ്ട്, എവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നാം കണ്ടില്ലെങ്കിലും സാരമില്ല. പക്ഷേ റോഡിലൂടെ നാം ഓടിച്ചു പോകുമ്പോൾ അതിന്റെ വാർണിംഗ് സൈനുകൾ ഓടിക്കുന്നയാൾ പുറയിലിരിക്കുന്ന ആളല്ല, ഓടിക്കുന്നയാൾ കണ്ടില്ലെങ്കിൽ അപകടം വളരെ ഒത്തിരി അപകടങ്ങൾ നടക്കുന്നത് വാർണിംഗ് സൈനുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവവചനത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കായി എഴുതി വച്ചിരിക്കുന്ന വാർണിംഗ് സിഗ്നലുകൾ, ശത്രു എങ്ങനെയാണ് തകർക്കുന്നത്, അത് നാം ഒരിക്കലും വായിക്കാതെയും ശ്രദ്ധിക്കാതെയും ചിന്തിക്കാതെയും പോകരുത് എന്ന് ദൈവമക്കളെ ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ആടുകളായിരിക്കുന്ന നാം ഇടയന്റെ കീഴിലാണെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ആടുകളുടെ പ്രത്യേകതയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നാം എല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മുടെ ചിന്തകളെ ഏകാഗ്രമാക്കുവാൻ ഇടയന്റെ കീഴിലേക്ക് നാം എപ്പോഴും വരേണ്ടിയിരിക്കുന്നു. ഈ ഇടയനെ കുറിച്ചുള്ള ചിന്തകൾ എവിടെയായാലും വരട്ടെ, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഞാനൊരു ആടാണെന്നുള്ള ബോധ്യം വീട്ടിലായിരിക്കട്ടെ, ഓഫീസ് സ്ഥലത്തിലായിരിക്കട്ടെ, സ്കൂളിലായിരിക്കട്ടെ, മാർക്കറ്റിലായിരിക്കട്ടെ, എവിടെയായാലും ആയിക്കോട്ടെ, അതിന്റെ നടുവിലും ആ ബോധ്യം നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുസ്ഥവുമായിരിക്കും. ഈ ഇടയൻ നടത്തുന്ന അവസ്ഥ ഈ ലോകത്തിൽ മാത്രമല്ല എന്നും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. വെളിപാട് പുസ്തകം അതിന്റെ 7:17.
അവരുടെ മഹാകോപ ദിവസം സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവൻ താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും.
ഹല്ലേലൂയ. ഈ ഇടയനാൽ നടത്തപ്പെടുന്ന അവസ്ഥ ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യതയിലും ആ ഒരു ബന്ധം നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം അവൻ കുഞ്ഞാട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നാം ആയിരിക്കുന്ന ഒരാടിന്റെ അവസ്ഥ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇവ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആ ചെമ്മരിയാടിനെ പോലെയും വാ തുറക്കാതിരുന്നു. കർത്താവിന് ഒരവസ്ഥ അവന്റെ എറ്റേണൽ അവസ്ഥയാണ്. അവന്റെ എറ്റേണൽ അവസ്ഥ, അവന്റെ നിത്യമായിട്ടുള്ള അവസ്ഥ ഒരു സ്ലെയിൻ ലാംബ്, ഒരു കുഞ്ഞാടായിട്ടാണ്. അവൻ ആ കുഞ്ഞാടാണ് നമ്മെ ഷെപ്പേർഡായിട്ട് വഴി നടത്താൻ പോകുന്നത് നിത്യതയോളം. എന്തൊരു പിക്ചറാണ് നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മെ വഴി നടത്തുന്ന ദൈവം, നിത്യതയിലും നമ്മെ നയിക്കുന്ന ഒരു ദൈവം. കാരണം ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നടത്തുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. അപ്പൊ ഈ നല്ല ഇടയന്റെ കീഴിലുള്ള ആടുകളായി ജീവിക്കുവാൻ നാം എപ്പോഴും ഉത്സാഹിക്കണം. ആ ചിന്ത നമ്മെ ഭരിക്കണം. അവന്റെ ശബ്ദം കേൾക്കുക എന്നുള്ള കാര്യത്തിൽ നാം ഒരു കോംപ്രമൈസും വെക്കരുത്. അവന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇടയന്റെ പരിധിക്ക് പുറത്തു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ശബ്ദം കേൾക്കാതെ വരും. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വിലയുള്ള കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോകുവാൻ പിശാച് നമ്മുടെ ജീവിതത്തിൽ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് മാറ്റിക്കളയാൻ നാം ഉത്സാഹിക്കണം. അത് എന്താണ് ഏതാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കും. എന്റെ ജീവിതത്തിൽ എന്താണെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് ആ ശബ്ദം കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചു തരും. അത് കേൾക്കുമ്പോൾ, അത് ചിലപ്പോൾ ദൈവവചനം വായിക്കുമ്പോഴായിരിക്കാം, ഇവിടെ ദൈവശബ്ദം കേൾക്കുമ്പോഴായിരിക്കാം, ഒരു പ്രാർത്ഥനയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സഹോദരനോ സഹോദരിയോടുകൂടെ സമയം ചെലവഴിക്കുമ്പോഴായിരിക്കാം. ദൈവത്തിന് പല വഴികളിലൂടെ അത് നമ്മെ ഓർപ്പിക്കാൻ കഴിയും. അത് തിരിച്ചറിയുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ആ വാണിംഗ് കേൾക്കുമ്പോൾ എന്താണ് എന്റെ ജീവിതത്തിൽ നന്നതെന്ന് കണ്ടെത്തി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുക. അത് ദൈവം മാറ്റിക്കളയത്തില്ല, നാം ആണ്. ദൈവം കാണിച്ചു തരും. ഹീസ് എ ലൈറ്റ്. അവൻ വെളിച്ചം തരും. എന്നാൽ വെളിച്ചത്ത് അവൻ കാണിച്ചു തരുമ്പോൾ അത് മാറ്റിക്കളയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മുടെ ഭാഗം ചെയ്യേണ്ടത്, ഒരാട് ചെയ്യേണ്ടത് ശബ്ദം കേൾക്കുകയാണ്. എന്നാൽ പിശാചിന്റെ വലിയ തന്ത്രം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടുവന്ന് മാറ്റിക്കളയുക എന്നുള്ളതാണ്. അതെന്താണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക പ്രാവശ്യം ഈ പുൽപ്പറ്റിൽ നിന്ന് നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. ദൈവമക്കളെയും എന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിലയുള്ള കാര്യങ്ങൾ നഷ്ടമായി പോകാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. ക്രിസ്തുവുമായിട്ടുള്ള ആ സിമ്പിൾ ഡിവോഷൻ, ആഴമേറിയ ബന്ധമാണ് ഏറ്റവും വിലയേറിയത് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കണ്ടെത്തി എന്തു വില കൊടുത്തും അത് മാറ്റിക്കളയുവാൻ നാം നമ്മുടെ ജീവിതത്തിൽ തയ്യാറാവുകയാണെങ്കിൽ ആ നല്ല ഇടയന്റെ നടത്തിപ്പ് നാം എപ്പോഴും എപ്പോഴും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മുടെ ജീവിതം നിത്യതയോളം എത്ര ശോഭനമായി തീരുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും. ഇതൊരു വ്യക്തിപരമായ അനുഭവമായി നാം നമുക്ക് ഓരോരുത്തർക്കും തീരേണ്ടിയിരിക്കുന്നു. ഒരു അറിവായിട്ടല്ല. എന്റെ ജീവിതത്തിലും ഈ അറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ അവസ്ഥയിലുള്ള ചിന്തകളോട് കടന്നുപോയപ്പോൾ കർത്താവ് വ്യക്തിപരമായി ഇടപെട്ടതാണ്. ഐ ആം യുവർ ഗുഡ് ഷെപ്പേർഡ്. ആ ചിന്ത എന്റെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യമാണ് ഈ ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ, ഈ ചിന്ത ഈ നല്ല ഇടയന്റെ കീഴിലാണെന്നുള്ള ബോധ്യം നിങ്ങൾ എല്ലാവരെയും ഭരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക. അവൻ അത് സൂക്ഷിക്കുവാൻ ശക്തനാണ്. അവന്റെ ശബ്ദം കേൾക്കുക. നമുക്ക് കണ്ണടി അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉയർത്തപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.